Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 25 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന് പങ്കുവയ്ക്കുന്നത് പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ MCBS ആണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 1-13 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കഥ പറയുക. അത് രസകരമായ, എന്നാൽ മനുഷ്യജീവിതത്തിൽ സാധാരണ സംഭവിക്കാറുള്ള ഒരു കഥ. കൗശലക്കാരനായ കാര്യസ്ഥൻ്റെ കഥ. ഒരു ധനവാനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ തൻ്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അവനെ വിളിച്ച് കാര്യസ്ഥതയുടെ കണക്ക് സമർപ്പിക്കാൻ പറയുക. അപ്പോൾ അവനെന്താ പോയി ആലോചിച്ചത്? ഇതോടെ തീർന്നു, അതുകൊണ്ട് എൻ്റെ പണിയും പോയി, ജീവിതവും പോയി. അതുകൊണ്ട് തന്നെ ഈ പണി പോയിക്കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി യജമാനൻ്റെ കടക്കാരെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറയുന്നു. ആദിത്യവനോട് പറയുന്നു, നീ എന്താ കടപ്പെട്ടിരിക്കുന്നത്? അവൻ പറയുന്നു, 100 ലിറ്റർ എണ്ണ, ഒലിവെണ്ണ. ഓ, അത് വെട്ടെ, കടപ്പത്രം വെട്ടി തിരുത്തുക, 50 എന്നാക്ക. അടുത്തവനെ വിളിച്ചു, നീ എത്രയാ കടപ്പെട്ടിരിക്കുന്നത്? 100 പറ നെല്ല്, അത് വെട്ടിത്തിരുത്ത്, 80 എന്നാക്ക്. എന്തിനാണ് ഈ ജോലി പോയി കഴിഞ്ഞാലും തേ അവര് സ്വീകരിക്കണം? ഈ കൗശലക്കാരനായ കാര്യസ്ഥൻ്റെ കഥ പറഞ്ഞിട്ട് ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, 13-ാമത്തെ വചനം. അതാണ് ഇതിൽ നിന്നും ഈശോ ഉരുത്തിരിഞ്ഞ് എടുക്കുന്ന പ്രധാനപ്പെട്ട പാഠം. 2 യജമാനന്മാരെ ഒരു പ്രഥ്യന് സേവിക്കുവാൻ സാധിക്കുകയില്ല. എന്നിട്ടോ ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു പാഠം ഈശോ അവതരിപ്പിക്കുക. അതായത് ഒരു പൃഥ്വിന് 2 യജമാനന്മാരെ. അതിലൂടെ ഈശോ ഉന്നയിക്കുന്നത് ഇതാ, നമ്മളെല്ലാവരും ഈ മനുഷ്യർ, മനുഷ്യജീവിതത്തിൽ നമ്മളെല്ലാവരും പൃഥ്വിന്മാരാണ്, സേവകരാണ്. ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുന്ന, അടിമപ്പെട്ടിരിക്കുന്ന സേവകര് പൃഥ്വിര് അല്ല, നമ്മളാരും യജമാനന്മാരല്ല. എന്തിനോടെങ്കിലും കടപ്പാട്, അടിമത്വം. എന്നിട്ട് ഈശോ പറയുന്നത്, ദേ 2 യജമാനന്മാര്, അതിലൊന്ന് ധനം. സാധാരണ മനുഷ്യരെല്ലാം അടിപ്പെട്ടു പോകാവുന്ന പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു ശക്തി, പണം, സമ്പത്ത്, കാശ്. ഇതിനെയും മറ്റേതൊർ ശക്തിയായിട്ട് ഈശോ കൊണ്ടുവെക്കുന്നത് ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നീ ധനത്തിൻ്റെ പ്രത്യൻ, അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രത്യൻ. നിന്റെ ജീവിതത്തിൽ നീ ഏതിൻ്റെ പ്രത്യനാണ്? അഥവാ നിന്നെ ഭരിക്കുന്ന യജമാനൻ ആരാണ്? കാശാണോ, തമ്പുരാനാണോ? ഇതാ യേശു എന്നോട് ഉന്നയിക്കുന്ന ചോദ്യം. ബ്ലെസ്സിയുടെ നല്ല സിനിമകളിലൊന്നുണ്ട്, പളുങ്ക്. അതിൻ്റെ പ്രധാന കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ഹൈറേഞ്ചിലെ ഒരു കുഗ്രാമത്തിൽ. അവിടെ ജീവിച്ചു വരുന്ന ഈ കാർഷിക കുടുംബത്തിന്, കർഷക കുടുംബത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം ഈ 2 മക്കളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു, പിള്ളേരെ പള്ളിക്കൂടത്തിൽ പോകാൻ ഒരുക്കുന്നു, അവർക്ക് കാപ്പി ഉണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ഗ്രഹനാഥനും കൂടെ കൂടുന്നു. അവരെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞു വിടുന്നത് വരെ ഇവരുടെ ശ്രദ്ധ മക്കളിലാണ്. പറഞ്ഞു വിട്ടു കഴിഞ്ഞാലോ ഇവർ പറമ്പിലേക്ക് ഗ്രഹനാഥൻ മമ്മൂട്ടി ഇറങ്ങുന്നു, അവിടുത്തെ കൃഷിപ്പണികൾ നോക്കുന്നു, ഭാര്യ കോഴി വളർത്തൽ, ആട് വളർത്തൽ, ആടിനെ തീറ്റ, ഇങ്ങനെ മുഴുകുകയാണ്. എന്നിട്ടോ അതെല്ലാം കഴിയുമ്പോൾ നോക്കിയിരിക്കുക പിള്ളേർ പള്ളിക്കൂടത്തു നിന്നും തിരിച്ചു വരുന്ന സമയവും കാത്ത്. അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഈ 2 മക്കളാണ്. എന്നാൽ ആ സ്കൂളിലൊരു ഡിവിഷൻ ഫോൾ ഉണ്ടായി, പിന്നീട് 2 മക്കളെയും പട്ടണത്തിലേക്ക് പഠിപ്പീര് മാറ്റേണ്ടി വരുന്നു. കാലക്രമത്തിൽ ഇവർക്കും അങ്ങോട്ട് വാടക വീട്ടിലേക്ക് മാറേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കെ സൈക്കിളിൽ പോകുന്ന ഈ ഗ്രഹനാഥൻ മമ്മൂട്ടി ഒരു അപകടത്തിൽപ്പെട്ട് കാറ് വന്നിടിച്ച് കാലൊടിയുന്നു. അപ്പോഴാണ് കൂട്ടുകാരൻ ജഗതി അവതരിക്കുന്നത്, ഈ അപകടത്തിൽ നിന്നും 2 കാശ് ഒപ്പിച്ചെടുക്കാം, 2-3 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് മേടിച്ച്, എന്നിട്ട് അത് കളയരുത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. ഏതിൽ? ബ്ലേഡിൽ. പലിശയ്ക്ക് കൊടുക്കുകയാണ്. ഈ കാലിൻ്റെ പരിക്ക് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഈ മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട പിന്നത്തെ ജോലി രാവിലെ എഴുന്നേറ്റാൽ മുതൽ വീട്ടിൽ നിന്നും കട്ടൻ കാപ്പിയും കുടിച്ചിറങ്ങിയാൽ മുതൽ ഈ നികുതി ബ്ലേഡ് അതിൻ്റെ പലിശ പിരിക്കുക എന്നുള്ളതാണ്. പലിശ പിരിക്കുക എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ പുറകെയാണ്. അങ്ങനെ മുന്നോട്ട് പോകും തോറും പലിശയ്ക്ക് കൊടുക്കുന്നവരും കൂടുന്നു, പലിശ മേടിക്കാൻ ഉള്ള ഇയാളുടെ ഡ്യൂട്ടിയും കൂടുന്നു. കൂടിക്കൂടി വന്ന അവസാനം ഒരു ദിവസം കയറി വരുന്നത് പാതിരാത്രിക്കാണ്. പാതിരാത്രിക്ക് ഓട്ടോറിക്ഷയിൽ ഇയാൾ വന്നിറങ്ങുമ്പോൾ ഇയാൾ ജീവിതത്തിൽ ആദ്യമായി മദ്യപിച്ചിട്ടുമുണ്ട്. മക്കൾ രണ്ടുപേരും അപ്പനെ കാത്തിരുന്നിട്ട് കിടന്നുറങ്ങി. ഭാര്യ ആ ഡൈനിങ് ടേബിളിൽ തന്നെ ടേബിളിലേക്ക് കൈ വെച്ച് ഉറങ്ങുകയാണ്. വന്ന് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് വന്നിറങ്ങി. ഇയാൾ വേച്ച് വെച്ച് അകത്തേക്ക് പോയി, മക്കളെ വിളിച്ചുണർത്തി. മക്കൾ എഴുന്നേറ്റ് വന്നിരുന്നു. ഇളയ മകള്, അവൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടി, അവൾ ഉറക്കച്ചടവോടെ ഇയാളുടെ മടിയിലേക്ക് കയറി ഇരുന്നിട്ട് അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്: അപ്പാ, എത്ര നാളായി അപ്പൻ എന്നെ പൊന്നേന്ന് വിളിച്ചിട്ട്. അപ്പാ, എത്ര നാളായി അപ്പൻ എന്നെ പൊന്നേന്ന് വിളിച്ചിട്ട്. നേരത്തെ ഗ്രാമത്തിലായിരിക്കുമ്പോൾ ഇയാളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം മുഴുവൻ ഈ മക്കളായിരുന്നു. മക്കളുടെ കൂടെ മക്കളെ കളിപ്പിക്കുക, മക്കളെ പഠിപ്പിക്കുക, മക്കളെ ഗ്രഹപാഠം ചെയ്യിപ്പിക്കുക, പള്ളിക്കൂടത്തിലേക്ക് പോകാൻ ഒരുക്കി വിടുക, തിരിച്ചു വരുന്നതും കാത്തിരിക്കുക, മുഴുവൻ ശ്രദ്ധാകേന്ദ്രം മക്കളായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് മാറി ഈ ബ്ലേഡിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി? അയാളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മാറിപ്പോയത് അയാൾ അറിഞ്ഞില്ല. പിന്നീട് അയാളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം പടിപടിയായിട്ട് മക്കളിൽ നിന്നും മാറി പണത്തിലേക്ക് ആ ജീവിതം കറങ്ങിത്തിരിയുന്നത് പണം കൂട്ടാനുള്ള ആഗ്രഹം. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ വലിയൊരു പ്രലോഭനമാണ്, വലിയ ഒരു അനുദിന സാധ്യതയാണ്. ഇതിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത്: നിന്റെ ജീവിതത്തിൻ്റെ യജമാനൻ ആരാണ്? ധനമാണോ അതോ തമ്പുരാനാണോ? രണ്ടിലേതെങ്കിലും ഒന്നാകാനേ പറ്റുള്ളൂ. ഈശോ എന്നോട് ആവശ്യപ്പെടുന്ന ഈ ഒരു വിലയിരുത്തലിന് തയ്യാറാകാൻ, നിന്റെ ജീവിതത്തെ ഭരിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്കണ്ഠയും ആകുലതയും നിൽക്കുന്നത് ധനം പണം ആണോ അതോ തമ്പുരാൻ ആണോ? ഈശോ ആവശ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം, എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന യജമാനൻ ദൈവമായിരിക്കണമെന്നാണ്. എന്നാൽ എന്താണ് ഈ ദൈവം? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇന്നത്തെ സുവിശേഷത്തിൽ 9-ാമത്തെ വചനം കൃത്യമായിട്ട് പറയുന്നു. ഈശോ തന്നെ പറയുന്നു: ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. ഇവിടെയുള്ള ഈ കയ്യിൽ കിട്ടിയിരിക്കുന്ന സമ്പത്തിൻ്റെ ലക്ഷ്യം എന്താ? തമ്പുരാൻ വച്ചിരിക്കുന്ന ലക്ഷ്യം ഇതുകൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. സ്നേഹം സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇത് വ്യയം ചെയ്യണം. ഭൗതിക സമ്പത്ത് സ്നേഹത്തിന് വേണ്ടിയിട്ട് വ്യയം ചെയ്യാനാ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഈ സമ്പത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിത്യകൂടാരത്തിൽ, ഇവിടെ കിട്ടുന്ന സമ്മാനമല്ല, നിത്യകൂടാരത്തിൽ സ്വീകരിക്കപ്പെടും. നിത്യതയിൽ സ്വീകരണം ഉണ്ടാകും. ഇത് തന്നെയല്ലേ ശരിക്കു പറഞ്ഞാൽ ഈ സുവിശേഷത്തിൽ ആവർത്തിച്ച് ഈശോ പറയുന്ന ഒരു പ്രമേയം ഇത് തന്നെയാണ്. 18-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ധനികനായ അധികാരി നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നത് എന്താ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. സമ്പത്തിൻ്റെ ലക്ഷ്യം അതാ, കൊടുക്കുക. സ്നേഹിതരെ സമ്പാദിക്കാൻ, സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി കൊടുക്കുക. ഇപ്പോൾ പറയുന്നു ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. നിന്നെ ഭരിക്കുന്ന യജമാനൻ ആരാണ്? സമ്പത്താണോ അതോ ദൈവമാണോ? ദൈവമാണെങ്കിൽ ഈ സമ്പത്ത് നീ വ്യയം ചെയ്യാൻ, കൊടുക്കാൻ, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് നീ തയ്യാറാവും. 19-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ വചനത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രാധാന്യക്രമം തെറ്റിക്കടന്നിരുന്ന, സമ്പത്ത് ജീവിതത്തെ ആകമാനം ഭരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു സക്കേവൂസ്. കാശുണ്ടാക്കുക, അത് തട്ടിച്ചും വെട്ടിപ്പും നടത്തി കാശുണ്ടാക്കുക. ആ മനുഷ്യൻ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പകുതി എൻ്റെ സമ്പത്തിൽ, പകുതി, അതാണ് 2-ാമത്തെ വചനം, പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. സമ്പത്ത് വ്യയം ചെയ്യുക, കൊടുക്കുക, അതില്ലാത്തവന് കൊടുക്കുക. അത് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളവനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് മുമ്പ് ഈശോ പറഞ്ഞത് തന്നെയാണ്, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. 16 അധ്യായത്തിൽ ഇതിന് ശേഷം വരുന്ന കഥയുണ്ട്, ധനവാന്റെയും ലാസറിന്റെയും കഥ. ധനവാൻ ചെയ്ത ഏക കുറ്റം സ്വന്തം വാതിൽ പടിക്കൽ. 16:20 വാതിൽ പടിക്കൽ കിടന്ന ദരിദ്രനായ രോഗിയായ ലാസറിനെ കണ്ടില്ല. അവന്റെ സമ്പത്ത് ഈ ദരിദ്രനായ ലാസറിന് വേണ്ടി വ്യയം ചെയ്യാൻ കൊടുക്കാൻ ഇവൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് ഈശോ ചിത്രീകരിക്കുന്നത്. ഈശോ ദൈവപരിപാലനയെക്കുറിച്ച് പറയുന്ന 18 പറയുന്ന ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്യുവിൻ, അതിലൂടെ എന്താണ്? കീറിപ്പോകാത്തതും പഴകിപ്പോകാത്തതുമായ പണസഞ്ചികളിൽ സമ്പത്ത്, നിത്യജീവിൻ്റെ സമ്പത്ത് ശേഖരിക്കാനാ. 12:15 ഇത് തന്നെയാണ് ഈശോ പറയുന്നത്. ഭോഷനായ ധനികൻ്റെ കഥ പറഞ്ഞിട്ടില്ലയോ? കൃഷിസ്ഥലം, വമ്പൻ വിളവ് നേടി, ഇയാൾ എന്നാ ചെയ്തു? ഇതെല്ലാം എങ്ങനെ ശേഖരിക്കും, എങ്ങനെ ശേഖരിക്കുമെന്നുള്ള ഉത്കണ്ഠയിൽ കളപ്പുരകൾ പൊളിച്ച് പൊളിച്ച് പണിയുകയാണ്. എന്നിട്ടാ പറയുന്നത്, ദേ സന്തോഷിച്ചോളുക, സന്തോഷിച്ചോളുക അനേക സംവത്സരത്തേക്ക്. അപ്പോഴാണ് ഈശോ കഥയിൽ പറയുന്നത്, ഭോഷ ഭോഷ, ഇന്ന് രാത്രി നിന്റെ ജീവൻ, ആത്മാവല്ല, നിന്റെ ജീവൻ എടുത്താൽ. രണ്ട്, ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? സമ്പത്ത് വ്യയം ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യജീവിതം സമ്പന്നമാകുന്നത്. സമ്പത്ത് സ്നേഹിതർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ, സ്നേഹിതരെ നേടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യജീവിതം സമ്പന്നമാകുന്നത്. പോരാ, സമ്പത്ത് ദരിദ്രർക്കായിട്ട്, ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളവർക്കായിട്ട് കൊടുക്കുമ്പോഴാണ് സമ്പത്ത് മനുഷ്യജീവിതം, നിന്റെ ജീവിതം സമ്പന്നമാകാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നു എൻ്റെ ജീവിതത്തിൻ്റെ യജമാനൻ ആരാണെന്ന് വിലയിരുത്താൻ. എന്നെ ഭരിക്കുന്നത് ആരാണ്? ഞാൻ ആർക്കാണ് സേവ ചെയ്യുന്നത്? കാശിനാണോ? കാശുണ്ടാക്കാനുള്ള, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹമാണോ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത്? അതോ നാഥ നീയാണോ? നീയും നിൻ്റെ ജീവിത മൂല്യങ്ങളും, അതായത് ഈ സമ്പത്ത് കൊടുത്ത് സ്നേഹിതരെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിൻ്റെ ജീവിത മൂല്യം, ഈ സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ് എന്ന ജീവിത മൂല്യം, പോരാ, സമ്പത്ത് ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് കൊടുക്കാനുള്ളതാണ് എന്ന നിന്റെ ജീവിത മൂല്യം, അതാണോ എന്നെ ഭരിക്കുന്നത്? നാഥ, ഇത് ചോദിക്കാനും ജീവിതത്തെ വിലയിരുത്താനും എനിക്ക് കഴിവ് തരിക. ഒപ്പം നാഥ, നീ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ യജമാനനായിട്ട് വരണമേ, എന്നെ ഭരിക്കുന്നവനായിട്ട് വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നാഥ നിന്റെ മൂല്യങ്ങളായിട്ട് മാറട്ടെ. അങ്ങനെ ഞാൻ നിന്റെ സേവകനും നിന്റെ ഭൃത്യനുമായി തീരട്ടെ. ആമേൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറയം CBS പങ്കുവച്ച ആണ്ടുവട്ടം 25 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.